ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനും ദാസിക്കും യജമാനത്തേക്കും കൊടുക്കുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമിയത്തേക്കും നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളിച്ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ധരിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞ ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മാനസന്മാരൊക്കെയും നെടുവേർപ്പെടുന്നു. അപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു. ഇന്നത്തിന്റെ ആനന്ദമില്ലാതെയാകുന്നു. അവർ പാട്ടുപാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല. മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും. ശൂന്യപട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞു പോയിരിക്കുന്നു. വീഞ്ഞിലായാൽ വീടുകൾ നിലവിളി ചേർക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പോയിപ്പോയിരിക്കുന്നു. പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു, വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ച് നിന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിൽ ആർക്കും യഹോവയുടെ മഹിമ നിമിഷം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും ഓർമ്മപ്പെടുത്തുകയും നീതിമാനുമാവുന്നെന്തെങ്കിലും ഭൂമിയുടെ കിട്ടുന്ന ചികിത്സനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലാകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയെ പൊടുപോടെ പൊട്ടുന്നു, ഭൂമി കെറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിന്റെ അകത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കുകയുമില്ല. അന്നാളിലെ ഹോമവേലത്തിൽ ഉണവന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. മുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ച കൂട്ടി കാരാഗ്രഹം കയറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ ഹോവാസിയോൻ പർവ്വതത്തിലും ഏരിസിലേമിലും വാഴുകയാലും അവരുടെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ്സുണ്ടാകുകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടയുള്ള ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവുമാക്കി തീർത്തു, അതൊരു നാളും പണിയുകയുമില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മോശപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രനവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ വിസ്തരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ ഹോവ ഈ പർവ്വത്തിൽ സകല ജാതികൾക്കും ഹൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടുപൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ ദൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്നു തന്നെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തെയും നീക്കിക്കളയുകയും യഹോവയായ കർത്താവ് സകല ദുഃഖങ്ങളിൽ നിന്ന് കണ്ണുനീർ ഉടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാണ് നമ്മുടെ ദൈവം. നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും.
ബൈബിൾ റീഡിംഗ് ഫോൺ എടുത്തോ കേക്കാം.
കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് അവർ പറയും. യഹോവയുടെ കൈ പർവ്വതത്തിൽ ആവശ്യമല്ലോ. എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ നദിക്കപ്പെടും. നീന്തുന്നവൻ നീന്തുവാൻ കൈനീട്ടുന്നത് പോലെ അവൻ അതിന്റെ നടുവിൽ കൈനീട്ടും. എങ്കിലും അവന്റെ ഗർവവും കൈമുടുക്കും, അവൻ താഴ്ത്തിക്കളയും. നിന്റെ ഉറപ്പും ഉയരവും ഉള്ള മതിലുകളെ അവന്റെ താഴെ നിലത്തള്ളിയിട്ട് പൊടിയാക്കി കളയും. നാളിൽ അവർ യഹൂദാ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണം ഉണ്ട്, അവന്റെ രക്ഷയെ മതിലുകളും പൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറത്തിൻ. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വിശ്രിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. യഹോവയാം യാതിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ നിന്നേക്കും ആശ്രയിക്കും. അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ച തള്ളിയിട്ട് ഇളം പരിചാക്കി പൊറിയിലിട്ട് കളഞ്ഞിരിക്കുന്നു. കാലതിനെ ചവിട്ടിക്കളയും. എളിയവരുടെ കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ. നീതിമാന്റെ വഴി ചുവുള്ളതാകുന്നു, നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിറയ്ക്കുന്നു. അതെ, യഹോവേ നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ദുഷ്യനെ കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല. നേരുള്ള ദേശം അവൻ അന്യായം പ്രവർത്തിക്കും. യഹോവയുടെ മുഖത്തും അവൻ കാണുകയുമില്ല. യഹോവയെ നിന്റെ കൈ വന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല. എങ്കിലും ജനത്തെ കുറിച്ചുള്ള നിന്റെ തീക്ഷ്ണത അവർ കണ്ടു ലജ്ജിക്കും. നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. യഹോവയെ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. എന്നാൽ നിന്നെ മാത്രം, നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മരിച്ചവർ ജീവിക്കുന്നില്ല, മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല. അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ ശേഷമില്ലാതാക്കുകയും ചെയ്തത്. നീ ജനത്തെ വർദ്ധിപ്പിച്ചു, യഹോവയെ ജനത്തെ നീ വർദ്ധിപ്പിച്ചു. നീ മോശപ്പെട്ടിരിക്കുന്നു, ദേശത്തിന്റെ അതിരുകളെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ സകലം നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. യഹോവേ, പ്രസവമെടുത്തിരിക്കുന്ന ഗർഭിണി നോവ് കിട്ടി തന്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെയായിരുന്നു. ഞങ്ങൾ ഗർഭം ധരിച്ച നോവ് കിട്ടി പ്രസവിച്ചാറ് കാറ്റിനെ പ്രസവിച്ചത് പോലെയിരുന്നു. ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ഭൂവാസികൾ പറന്നു വീണതുമില്ല. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പോലെ പ്രസവിക്കുമല്ലോ. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. പ്രവോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. ഭൂവാസികളെ അവരുടെ അകത്ത് നിമിഷം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്നിതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള അഹതന്മാരെ നീ മൂടിവെക്കുകയുമില്ല. നാളിലെ ഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്യുത് സർപ്പമായ ലിവ്യാധാനയും വക്രസർപ്പമായ ലിവ്യാധാനയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തിനെ പറ്റി പാട്ടുപാടുവിൻ. യഹോവയായ ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല. യുദ്ധത്തിൽ പറക്കാരെയും ഉൾപ്പെടുത്തുന്നെനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ അകപ്പാതെ ചുറ്റു കളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ചെന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ, അതെ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരും കാലത്ത് യാക്കോ പേര് കൊന്നുകയും ഇസ്രായേൽ തളർത്ത പോക്കുകയും അങ്ങനെ പൂത്തലത്തിന്റെ ഉപരിഭാഗം ഫലപ്രദമാകുകയും ചെയ്യും. അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവനവനെ അടിച്ചത്, അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടും കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ട് യാക്കോബിനകത്തിന് പരിഹാരം വരും. അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത ചുണ്ണാമ്പ് കല്ല് പോലെ ആക്കുമ്പോൾ ശേരാ പ്രതീക്ഷകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്ന് നിൽക്കില്ല. ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു കിടന്ന അവിടെയുള്ള തളിരുകളെ തിന്നുകളയും. അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും. സ്ത്രീകൾ വന്നാത് തുറക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ. അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കരുണ തോന്നുകയുമില്ല, അവരെ മനഞ്ഞവനവർക്ക് കൃപ കാണിക്കുകയുമില്ല. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കച്ചമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും അശൂർദേശത്ത് നശ്വരായവരും ഇസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. എഫ്രയീമിലെ കുടിയാന്മാരുടെ ദമ്പതിരിടത്തിനും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ഇതാ ശക്തിയും ബലവുമുള്ള ഒരു ചന്ദ്രസാവിൽ നിന്ന് വരുന്നു. തകർത്ത കൊടുങ്കാറ്റോട് കൂടിയ കന്മഴ പോലെയും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെയും അവൻ അവരെ വെറും കൈ കൊണ്ട് നിലത്ത് തള്ളിയിടും. എഫ്രയീമിലെ കുടിയാന്മാരുടെ ദമ്പതിരിയിടും അവൻ കാൽ കൊണ്ട് ചവിട്ടിക്കളയും. ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ച് തിന്നുകളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കുന്നു. നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണ പാദങ്ങൾ വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവുമായിരിക്കും. എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യത് ചാടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മസരാകുകയും മദ്യപിച്ചാടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിച്ചില്ല. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറിയവരെയോ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അതെ, വിട സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് ചെയ്തുവെങ്കിലും കൽപ്പാനവർക്ക് മനസ്സിലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന കുടുക്കിനകത്ത് പിടിപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. അതുകൊണ്ട് യെരുശലേമിലെ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഞങ്ങൾ മരണത്തോട് സക്കുകയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവചിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ബോഷ്യനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. ദൈവമേ സുതനുശോഗ്യമാകുന്നു കാറയ്ക്കുമോ?
ലാവനപുത്രനും ശുദ്ധലൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സമുദ്രാസ്ത്രത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അല്പസമയം ശാന്തമായി ധ്യാനിപ്പാനും ചിന്തിപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതില് സർവശക്തനായ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്തുതിക്കുകയും ദൈവകരുണയ്ക്ക് മുമ്പാകെ ശിരസ്സുകൾ നമിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയെ എപ്പോഴും വളരെ താല്പര്യത്തോടെ കാണുകയും വേണ്ട കൈത്താങ്ങളിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്ന പതിരാസമത്രാ പോലീത്ത തിരുമനസ്സിനെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ സന്തോഷ് അച്ഛൻ, ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകം തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശിവോചനയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദിവസനിധിയിൽ ഓർക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എപ്പോഴും നമ്മൾ പ്രാർത്ഥനാപൂർവം ദൈവത്തെ സ്തുതിച്ചു പാടുന്ന പ്രാർത്ഥനയുടെ മഹത്വം എപ്പോഴും വിളിച്ചു പോകുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. എപ്പോഴും ഹൃദയങ്ങളെ ദൈവത്തിൽ ആഴമായി ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ശക്തിയാണ് പ്രാർത്ഥന. ഹൃദയം തുറന്ന് നമ്മൾ നന്മയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ ശബ്ദം കേൾക്കുന്ന കരുണാമരനായ ദൈവസന്നിധിയിൽ നമ്മളെ ശിരസ്സുകളെ സമർപ്പിക്കുകയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൽ അടിപതറി വീഴുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ചങ്ക് തുറന്ന് ദൈവമേ എന്നൊന്ന് നിലവിളിക്കുമ്പോൾ നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും ഓർക്കാതെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ചാരയണയുന്ന ആ കരുണാസമ്പന്നനായ ദൈവത്തെ അറിഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് സ്തുതിച്ച് പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്തമൻ പേർക്കു നീ തന്നുവല്ലോ, നീക്കം വരാത്തമൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ, അരുളുക ദാസരിൽ വരമധികം പകരുകയാത്മാവിൻ തിരുശക്തിയ, നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയ, നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാജന പാപവും രോഗവുമാകട്ടിടുവാ രുചിരത്തിലൽഭുതശക്തിയും അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന ക്കുത്തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയനും ഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ സ്വർഗീയനും ഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പ്രധാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സത്യാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിയരാജാവേ നിനക്ക് സ്തുതി പറയുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃശ്യത്തെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ചെയ്യണമേ. ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ യാതൊന്നും ഞങ്ങളെ രക്ഷപ്പെടേണ്ടേ. അതുകൊണ്ട് നല്ല രാജ്യശക്തിക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു. ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചുറ്റുമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ള എണ്ണമേ. ആമീൻ.
പറയ്ക്കുമോർ കർത്താവെ, തടസ്സം കൂടാതെയും കന്യവിചാരങ്ങൾ കൂടാതെയും നിന്റെ തിരുവുമ്പാകെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് വെടിപ്പുള്ള ഹൃദയം നൽകണമേ. ഞങ്ങൾ ചുണ്ടുകൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ബോധം വ്യർത്ഥകാര്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ട് ഞങ്ങളുടെ ഗ്രഹണശക്തിയെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നിരൂപണങ്ങളെയും വിചാരങ്ങളെയും നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണകൾ ഞങ്ങളുടെ ബലഹീനതയിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നതായ വെടിപ്പുള്ള പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ കഴിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ നൽകണമേ. പാപികളാ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ വഴിതെറ്റിപ്പോയവരാകിയാൽ ഞങ്ങളെ അന്വേഷിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, എല്ലാ കാലത്തും ഞങ്ങൾ നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. വിശേഷ ജ്ഞാനമുള്ളവരുടെ പ്രകാശവും ജീവനുമായ യേശു തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിൽ നിന്ന് ഞങ്ങളെ നീ വിരോധിക്കരുതേ. ഞങ്ങൾക്ക് യോഗ്യതയില്ലാതെയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കാതെയും ഇരിക്കെ ഇവിടെ അവരോടുകൂടെ ചേരുവാൻ പാപികളാ ഞങ്ങളെ നിയോഗ്യരാക്കിയിരിക്കുന്നുണ്ട്. നിന്റെ രാജ്യത്തിലെ മണവറയിൽ അവരോടുകൂടെയുള്ള വാസത്തിൽ നിന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ കർത്താവേയവരുടെ വഴികളിൽ നടപ്പാനും അവരുടെ കൽപ്പനകളെ ആചരിപ്പാനും നീ ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ. അവരുടെ സുഹൃത ഫലങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അവരെ പോലെ ഞങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കണമേ. അവർ അവരെപ്പോലെ ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കണമേ. അവരുടെ അങ്കികളുടെ വിളമ്പുകളിൽ അഭയം പ്രാപിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരുവാനും അവരുടെ അവകാശത്തിലേക്കും ഓഹരിയിലേക്കും ചെന്നു പറ്റുവാനുമായിട്ട് നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഒരിക്കലും കോപിക്കാത്തവനും ദൈവോടെ കൃത്യങ്ങളെല്ലാം വഹിക്കുന്നവനുമായ നല്ലവനെ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സമാധാനം കൊണ്ടും ദുഷ്ടന് കടക്കുവാൻ കഴിയാത്ത വേർപെടാത്ത സ്നേഹം കൊണ്ടും നിറയ്ക്കണമേ. ആമീൻ.
പ്രത്യേക ദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് കോട്ടയം മദ്രാസിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന പാറേട്ട യുവാനി ഓർമ്മ ദിവസമാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാതിർ മനസ്സുകൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മളിരുന്ന്. ഇന്നത്തെ ധ്യാനം തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നും നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ തിരുമേനി ന്യൂയോർക്കിൽ എത്തിയപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും പിന്നെ വോയിസ് റെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചു. തുടർന്ന് പക്ഷേ നാളെ നമ്മുടെ ഭദ്രാസനത്തിലെ കാനഡയിലുള്ള എഡ്മണ്ടൺ, കാൽഗറി എന്നീ ദേവാലയങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരുമേനി അവിടെ എത്തുന്നുണ്ട്. ഞാനും നാളെ പരിശുദ്ധ ഭാവതിരുമേനോട് ജോയിൻ ചെയ്യുന്നുണ്ട്. തിരുമേനിയുടെ ഭദ്രാസനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും അനുഗ്രഹരമാകുവാൻ തക്കവണ്ണം ഇടയാകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ആരോഗ്യത്തോടെ ഈ സ്ഥലങ്ങളുടെ സന്ദർശനവും എല്ലാം നടത്തുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് യാചിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നാളെ സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 മുതൽ 8 വരെ 8 നോമ്പ് നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ സെപ്റ്റംബർ 8 ജനന പെരുന്നാളാണ്. 8 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ 8 നോമ്പ് കൊണ്ടാടുന്നുമുണ്ട്. അത് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ സഭയുടെ ഔദ്യോഗിക നോമ്പല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഔദ്യോഗിക നോമ്പിനേക്കാൾ പ്രാധാന്യത്തോടെ ദിനം കൊണ്ടാടുന്നു. അതെങ്ങനെ 8 വന്നു എന്നുള്ളതൊന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. സാധാരണ 8 വലിയ പ്രാധാന്യമുള്ള ഒരു സംഖ്യ അല്ല. പിന്നെ 8 പ്രാധാന്യം എന്ന് പറയുന്നത് ഒരാഴ്ചയുടെ അടുത്ത സൈക്കിൾ തുടങ്ങുന്നത് 8 എന്നുള്ളതിൽ കവിഞ്ഞ് 8 വലിയ പ്രാധാന്യമുള്ളതായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും 8 ദിവസത്തെ നോമ്പ് അനുഷ്ഠാനങ്ങൾ സഭയിൽ ചെയ്യാറുണ്ട്. അത് ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കാറുള്ളൂ. ജീവിച്ചിരിക്കുന്നവരുടെ ജന്മദിനം ആഘോഷിക്കാറുള്ളൂ. കന്യാമറിയാൻ സാധാരണ പോലെ മരിച്ചതുകൊണ്ട് ജനനപ്പെരുന്നാൾ കൊണ്ടാടുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് വിശ്വാസത്തിലില്ല. അതുകൊണ്ടാണ് ഈ 8 നോമ്പും ജനനപ്പെരുന്നാളിന്റെയും പ്രാധാന്യം. മരിച്ചു കഴിയുമ്പം പിന്നെ ഓർമ്മ പെരുന്നാളാണ്, മരണ ദിവസമാണ്. ജീവിച്ചിരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ ജീവിച്ചിരിക്കുമ്പോ ആഘോഷിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനത്തിന് പ്രാധാന്യമില്ല, മരിച്ച ദിവസത്തിനാണ് പ്രാധാന്യം. നമ്മളെല്ലാ വിശുദ്ധന്മാരുടെയും പെരുന്നാൾ എന്ന് പറയുന്നത് മരിച്ച ദിവസമാണല്ലോ. മരിച്ച പിന്നെ യേശു ക്രിസ്തുവിന്റെ മാത്രം ജനന പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നു. കാരണം മരിച്ചില്ലല്ലോ, മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ക്രിസ്മസ് നമ്മള് നോമ്പും ദുഃഖവും കൊണ്ടാടും. അപ്പൊ അങ്ങനെ കന്യാമറിയം സാധാരണ പോലെ മരിച്ചു എന്നുള്ളതും അടക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതും സഭയുടെ വിശ്വാസമാണ്. അങ്ങനെ മരിച്ചടക്കപ്പെട്ട ഒരാളുടെ ജനനപ്പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നില്ല. പക്ഷേ എങ്ങനെയോ സഭയുടെ വിശ്വാസത്തിനുള്ളിൽ വിശ്വാസികളുടെ മനസ്സിൽ ദൈവമാതാവിന്റെ സ്ഥാനം ശ്രേഷ്ഠമായതുകൊണ്ടും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഈ ദൈവമാതാവിന് വിശുദ്ധന്മാരുടെ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമുണ്ട്. ഇപ്പൊ അപ്പോസ്തലന്മാരുടേതാണെങ്കിലും മറ്റ് വിശുദ്ധന്മാരുടേതാണെങ്കിലും സഹദേവന്മാരുടേതാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കന്യാമറിയാമിനുണ്ട്. അത് നമുക്ക് പ്രകടിപ്പിക്കാൻ എന്താ മാർഗം?
ഇപ്പൊ പെരുന്നാൾ ഓർമ്മ ദിവസം സാധാരണ വിശുദ്ധന്മാരുടെ കൂടെ കൊണ്ടാടുമ്പോ അതുപോലെ കൊണ്ടാടുമ്പോ ആ ഒരു രീതിയിലാവുന്നുള്ളു. എന്നാൽ ദൈവമാതാവിനെ അപ്പോസ്തലന്മാരെക്കാൾ സഹോദരന്മാരെക്കാൾ സഭയിലെ വിശുദ്ധരായ പിതാക്കന്മാരെക്കാളൊക്കെ ഉയർന്ന ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നാം അംഗീകരിക്കുകയും അത് പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാനുഷികമായ ഒരു ഒരു മീഡിയ വേണ്ടേ, ഒരു സംഗതി വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അതിന് കണ്ടുപിടിച്ച ഒരു വഴിയാകാം ജന്മപ്പെരുന്നാൾ എന്നുള്ളത്. എന്ത് തന്നെ ആയാലും എങ്ങനെയായാലും ദൈവമാതാവിന്റെ നാമത്തിൽ നോമ്പ് നോക്കുന്നതും പെരുന്നാൾ അനുഷ്ഠിക്കുന്നതും ഒക്കെ അനുഗ്രഹവും നന്മയുമാണ്. അതുകൊണ്ട് നമ്മളത് വിലക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വളരെ അനുഗ്രഹകരമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. നാളെ മുതൽ ഉള്ള നമ്മുടെ പള്ളികളിൽ വിശ്വാസികളുടെ ഇടയിലൊക്കെ അതിൻ്റെ ഒരുക്കവും ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുകയാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കും. ഇന്നത്തെ ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് ബേബി അച്ഛനാണ്, ഷിബു അച്ഛൻ. കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ അച്ഛൻ നമ്മളോട് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ചന്ദനപ്പള്ളി സ്വദേശിയാണ്, ഇപ്പോൾ അമേരിക്ക സന്ദർശനാർത്ഥം വന്നതാണ്. ഇപ്പോൾ ഡാളസിൽ അച്ഛൻ അവിടെ ഡാളസിലുണ്ട്. ഡാളസിൽ നിന്നാണ് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ജേക്കബ് കൊച്ചി അച്ഛനെ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ, ജേക്കബ് ബേബി അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ അത് കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗീതം. ഇതിന്റെ 2-ാമത്തെ ലൈൻ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നു, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരും. ഒരുപക്ഷെ ആത്മാവിന് വേണ്ടി പലപ്പോഴും, അല്ലെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ലോകത്ത് ജീവിക്കുമ്പോൾ നന്മ തിന്മകളെ മനസ്സിലാക്കി നന്മയുടെ ഭാവിയിൽ വളരുവാൻ തക്കവണ്ണം ഉള്ളിലിട്ടിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ അത് പ്രോജ്വലിപ്പിക്കണമേ എന്നുള്ള ഒരു സമർപ്പണം ആ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. അകതാരിലുണർന്നിര പനി നീരുതൂകി അവിരാമം ഒഴുകി വരൂ, വരദാനവാരിലെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. അകതാരിലുണർന്നിന്റെ പനി നീരുതൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിലെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ.
പറഞ്ഞു കഴിഞ്ഞു.
ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ശുഭവച്ചനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പറഞ്ഞോ പ്രിയക, ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്ന തിരുമേനി, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊന്നിച്ച് അല്പസമയം ദൈവസ്നേഹിതായിരിക്കാൻ തക്കവണ്ണം തമ്പുരാൻ നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിനെ ആശ്രയിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. യോശുവ 7:13, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അവയെന്നെ തിരുമേനി ഓർമ്മിപ്പിച്ചു, നാളെ മുതൽ പരിശുദ്ധയായ മാതാവിന്റെ ജനന പെരുന്നാളിന് മുന്നോടിയായുള്ള നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാനോനികം അല്ല എങ്കിലും എല്ലാവരും നോക്കുന്ന നോമ്പാണ് എന്നുള്ള കാര്യം തിരുമേനി ഓർമ്മിപ്പിച്ചു. പരിശുദ്ധയായ മാതാവിന് അത്രയ്ക്ക് പ്രമുഖമായ ഒരു സ്ഥാനം നമ്മൾ നൽകുന്നുണ്ട്. മാതാവിന്റെ നാമത്തിലുള്ള പെരുന്നാളുകളാണ് സഭയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടാടുന്നത്. നോമ്പിന്റെ അനുഭവത്തിലേക്ക്, ഒരു നോമ്പിന്റെ അനുഭവത്തിലേക്ക് കൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ സമയത്ത് യഹോവയാം ദൈവത്തിന്റെ ഒരു അരുളപ്പാട് യോശുവയ്ക്ക് ലഭിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, ഇസ്രായേലെ നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിടവ് സംഭവിച്ചിരിക്കുന്നു. ഈ വിടവ് സംഭവിക്കുമ്പോഴാണ് പാപം അവിടെ കടന്നു വരുന്നത്. പാപം ദൈവത്തിന്റെ സന്നിധികളും മനുഷ്യനെ അകറ്റുകയും അവനെ ബലഹീനനാക്കുകയും ചെയ്യുന്നു എന്ന് ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. മാനുഷികമായ ബലഹീനതയിൽ പലപ്പോഴും നമ്മൾ പാപാവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലുള്ള നമ്മുടെ ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ജീവിക്കുന്ന നമ്മൾ ആ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പാപം, ശാപം കടന്നു വന്ന് പാപം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ശാപത്തിന്റെ കാരണം എന്താ എന്നുള്ളത് നമ്മളോട് പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിന്റെ യോശുവപ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുന്നുണ്ട്. നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാത്മകത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാത്മകമായ വസ്തുക്കൾ ഒന്നും തൊടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇതിന്റെ കോണ്ടക്സ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എലിഹോ പട്ടണം പിടിക്കാൻ പോകുന്ന സമയത്ത് യഹോവയാം ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറയുന്ന കാര്യമാണിത്. 6 ദിവസം എലിഹോയ്ക്ക് ചുറ്റും അതിലിന് പുറത്തുകൂടെ ഒരു പ്രാവശ്യം നടക്കുവാനും കാഹളമൂതി നടക്കുവാനും 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം കാഹളമൂതി കഴിയുമ്പോൾ ജനം ആർപ്പിടുവാനും പറയുന്നുണ്ട്. അങ്ങനെ എലിഹോയെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ പട്ടണത്തെ പിടിച്ച് അതിലുള്ള സകലതിനെ നശിപ്പിച്ച് കളയുന്നു. അവിടെയുള്ള വെള്ളി പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രം ഒക്കെ യഹോവയ്ക്ക് വെച്ചു, അത് യഹോവയ്ക്കുള്ളതാണ്, അത് ആര് വെടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ മക്കളെ, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെ യഹോവ എന്നെ അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വിജയത്തിലേക്ക് കുതിച്ചു പായുന്നുണ്ട്. എന്നാൽ ഒരുത്തനാൽ ചെയ്യപ്പെടുന്ന പാപത്തിന്റെ അവസ്ഥ ഒരു ജനത മുഴുവനും അനുഭവിക്കുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതാണ് പറഞ്ഞത്, പാപം ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യനെ അകറ്റുകയും ബലഹീനനാക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയ ചെറിയ ഒരു ദുരാഗ്രഹം, അതാണ് വലിയൊരു വിപത്തിലേക്ക് കൊണ്ടുകൊണ്ട് എത്തിക്കുന്നത്. ആ മനുഷ്യനില് ഉണ്ടായത് നമുക്കറിയാം, ആഖാനാണ്. ആഖാൻ അവിടെ പിടിക്കപ്പെടുന്നതൊക്കെയും പൊതുവെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, ആർഭാടം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വക കാര്യങ്ങൾ പലപ്പോഴും ആധുനിക യുഗത്തിലും ദൈവസ്ഥാനത്തിൽ നമ്മളെ അകറ്റിക്കളയുന്നതാണ്. മാതാവിന്റെ മധ്യസ്ഥതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഓർക്കുക, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചെറുതായ ദുഷ്ടവിചാരങ്ങൾ പോലും ദൈവികമായ പദ്ധതിയിൽ നമ്മളെ അകറ്റുന്നതായി തീരാൻ ഇപ്പാണ്ടക്കോണം പ്രത്യേകം ശ്രദ്ധിക്കണം. അഹന്ത, സ്വയം പുകച്ച, ഇതൊക്കെയും പലപ്പോഴും പാപ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട് പരീക്ഷ പ്രമാണിയുടെയും ജുങ്കക്കാരന്റെയും പ്രാർത്ഥന. പരീക്ഷ പ്രമാണി നിന്നുകൊണ്ട് സെൽഫ് പ്രൈസിംഗ് ആണ്. എന്നാൽ പറയ മനുഷ്യൻ ദേവാലയത്തിന്റെ പടിഞ്ഞാറേ വാതിൽക്കൽ വന്നൊന്ന് മുകളിലോട്ട് നോക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വയം നീതീകരണം എന്ന തമ്പുരാന്റെ സന്നിധിയിലുള്ള നീതീകരണമാണ് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്തൊക്കെയാണ് യഹോവ പറഞ്ഞിരിക്കുക? യഹോവ പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു. നമ്മൾ അവിടെ കാണുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്, ഈ എരിഹോ പട്ടണം പിടിച്ചതിന് ശേഷം അടുത്ത ദിവസം അവര് ഹായി പട്ടണം പിടിക്കുവാൻ തക്കവണ്ണമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹായി പട്ടണം പിടിക്കുവാൻ തക്കവണ്ണം 3000 പേര് പോയി. അവര് ഹായി പട്ടണക്കാരുടെ മുന്നിൽ തോറ്റോടി. അതിൽ 36 പേരെ ഹായി പട്ടണക്കാർ കൊല്ലും, അവിടുത്തെ മല്ലന്മാർ കൊല്ലുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ജനമായ ഇസ്രയേല് ഹൃദയ ഉരുകി വെള്ളം പോലെയായി തീരുന്നു. അവരെ മോശയ്ക്ക് ശേഷം അവരെ നയിച്ച യോശുവ, യോശുവയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവര് വാഗ്ദത്ത നാട്ടിലെത്തി, വാഗ്ദത്ത നാട്ടിൽ വന്ന് അവിടുത്തേതായ ഭക്ഷണങ്ങൾ അവര് സ്വീകരിച്ചു, അവിടുത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. മലരും തിന്നു കഴിഞ്ഞപ്പോൾ മല്ല നിന്നുപോയി. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് 5-ാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ടുള്ള അവരുടെ ഗമനമാണ്. ആ ഒരു അവസ്ഥയിൽ അവരെ നയിച്ച യോശുവ ഇവിടെ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുക. നമ്മളൊന്ന് ഓർക്കുക, വിജയത്തിന്റെ ആ വലിയ ഒരു അനുഭവത്തിൽ നിന്നും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന അവസ്ഥ. ഇത് സാഹചര്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവികമായ പദ്ധതിയുടെ വിജയം നമുക്ക് ലഭിക്കുമെങ്കിലും പലപ്പോഴും നമ്മൾ അതിൽ നിന്നും വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ പകൽ മുഴുവനും ദൈവസന്നിധിയുടെ തന്റെ വസ്ത്രമെല്ലാം കീറിയിട്ട് തലയിൽ മണ്ണു വാരിയിട്ട് അവന്റെ ആ സുഖകരമായ അനുഭവത്തിൽ നിന്നും മാറിയിട്ട് ഒരു സ്വയം പീഡി ഏൽപ്പിച്ചുകൊണ്ടാണ് അവരവിടെ കിടക്കുന്നത്. അങ്ങനെ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആവിയാം ദൈവം യോശുവയുടെ പറയുന്നത്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ദൈവം ഒരു ആയുസ് നമുക്ക് തന്നിരിക്കുന്നു. നമ്മളൊക്കെയും ജീവിക്കുന്നു. നമ്മളിൽ ഒരുവന്റെ, ഈ പറയുന്ന എന്റെ ആകാം, നമ്മളെ ആരുടെയും ആകാം, ഒരുവന്റെ അവന്റെ അവന് അതൊരു നിസ്സാരമായി തോന്നുന്ന കാര്യമായിരിക്കാം. അത് ആ തെറ്റ് അവനിലുണ്ടായ സ്വാർത്ഥത, അല്ലെങ്കിൽ അവനിലുണ്ടായ ദ്രവ്യാഗ്രഹം, ആർഭാട ചിന്ത, ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അകറ്റിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദായെ കാണുന്നുണ്ട്. യൂദ ദ്രവ്യാഗ്രഹം മൂലമാണ് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. 30 വെള്ളിക്കാശിന് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞും ആ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞും കർത്താവ് അവനോട് പൊറുക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുണ്ട്. ഗെത്സെമന തോട്ടത്തിൽ വരുമ്പോൾ അവനോട് ചോദിക്കുന്നത്, നീ ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന്. നമ്മളൊക്കെയും ചിന്തിക്കും നമ്മളെ പ്രവൃത്തികളൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്. പലപ്പോഴും ഇതേപോലെ ചുംബനം കൊണ്ട് നമ്മൾ ഗുരുവിനെ ഒറ്റുന്നവരായി തീരുന്നുണ്ട്. അവിടെ നിന്നും മാറ്റം ഉണ്ടാകണം. അവിടെ ഒക്കെയും നമ്മൾ മനസ്സിലാക്കാം, യൂദായുടെ കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതിനുശേഷമാണ് കർത്താവ് ക്രൂശിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ വിധീകരിപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോഴാണ് തന്റെ തെറ്റുകളെ കുറിച്ച് യൂദ മനസ്സിലാക്കുന്നത്. ആ പണം അവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം യോഗമില്ലാതെ പോയി. ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തൂരി എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദ്രവ്യാഗ്രഹം ദൈവസന്നിധിയിൽ നിന്നുള്ളതായ അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ എന്ത് നേടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇസ്രായേൽ ജനത്തെ വിളിച്ച് അവരോട് പറഞ്ഞതാണ് പൊന്നും വെള്ളിയും ഒക്കെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണമെന്നല്ല. യഹോവയ്ക്കുള്ളത് തീയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകളിൽ ചൊല്ലുന്നുണ്ട്, തീയല്ലോ ഈ മത്മഹ, തീ ഇതിനെ ചുറ്റുന്നു. നമ്മൾ മനസ്സിലാക്കണം ദൈവികമായ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ. ഇത് പറയുമ്പോഴ് ശ്രേഷ്ഠരായ പിതാവായിരുന്ന ഔഗ്യൻബാവ അതിന് മനസ്സുകൊണ്ട് കൽപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദൈവാലയത്തിലെ പണം ഭവനത്തിലെ പണവുമായിട്ട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഭവനത്തിലെ പണം വെന്തുപോകും. ദൈവാലയത്തിന്റെ സമയം ദൈവത്തിന്റെ സമയം ലോകത്തിന്റെ സമയമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ സമയം ഇല്ലാതെയായി പോകും. നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ല പള്ളി പോകാനോ നമ്മളെ സമയം ഉണ്ടാക്കുന്നത്, നമ്മുടെ സ്കെഡ്യൂളുകൾ മാറ്റപ്പെടുന്നു. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലുള്ളതായ നമ്മുടെ സമയങ്ങൾ എന്ത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. 127 സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃദ്ധാധ്വാനിക്കുന്നു. ദൈവമില്ലാതെ ദൈവം കൂടെയില്ലാതെ ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകനോട് പറയുന്നുണ്ട്, എന്താ, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുവിന്റെ മുന്നിൽ നിൽപ്പാൻ തക്കവണ്ണം നിനക്ക് കഴിയുകയില്ല. ശാപം നീക്കി കളയുക, നിന്റെ സന്നിധി നീന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് നിൽക്കാൻ നൽകി യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ ശാപം നീക്കി കളയുക. ഇവിടെ എന്താണ് സംഗതികൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. അവിടെ ഓരോ ഗോത്രത്തെയും പിടിച്ചു, കുലം കുലമായി പിടിച്ചു, ഭവനമായി പിടിച്ചെടുത്തു. അവസാനം ആഖാനെ കിട്ടിയുന്നുണ്ട്. അവനോട് ചോദിച്ചു, ദൈവസന്നിധിയിലെ യോശുവ പ്രവാചകൻ അവനോട് പറയുന്നുണ്ട്, യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. ഇത് അരിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ശാപത്തെ നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്ന കൂതാശ. ആ കൗതാശിയുടെ അനുഭവത്തിലൂടെ ശാപത്തെ നീക്കിക്കളഞ്ഞിട്ട് ദൈവസന്നിധി നിൽക്കണം. ഇവിടെ പ്രവാചകൻ പറയുന്നു അവനോട്, യോശുവ ആഖാനോട് പറയുന്നു, മകനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക. ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നും ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നും ഇപ്പോഴും മനസ്സിലാകാത്ത തരത്തിൽ നമ്മളിൽ പലരുമായിരിക്കുന്നു. സത്യ കുംഭസാരം നമ്മളിൽ പറ്റുന്നതായ പാപത്തിന്റെ അനുഭവത്തെ കരുകി കളയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സ്വയം ശുദ്ധീകരിച്ച് കടന്നു വരുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഹായ് പട്ടണത്തെ സമീപിച്ച് അവരതിനെ പിടിച്ചെടുക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏറ്റു പറയപ്പെടുമ്പോൾ അവിടെ കാരണം കണ്ടുപിടിക്കപ്പെടുകയും അത് അതിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവികം ആഹാനെ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? നാം മൂലം മറ്റുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയാകാതിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുക. പരിശുദ്ധയായ മാതാവിന്റെ ജീവിതം ഇതാണ് എന്നെയും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. 1 മുതൽ 8 വരെയുള്ള ദിവസം 7 ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ നോമ്പിന്റെ അനുഭവം. കുർബാന കാണുക എന്നുള്ളതല്ല, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ അത് അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനുശേഷം ഉപവാസം പാടില്ല.
അതുകൊണ്ട് ആ വലിയ പ്രാധാന്യങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കും. എന്നാൽ ഇന്ന് കൂടുതൽ പേരും മാതാവിന്റെ ഈ ജനനത്തോടനുബന്ധിച്ച് ചില പേര് നല്ല നോമ്പ് നോക്കുന്നവരാണ്, നല്ലത്. പക്ഷേ ഓർക്കുക, സ്വയശുദ്ധീകരണമില്ലാതെ ശാപത്തെ നീക്കിക്കളയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ നടുവിലൊരു ശാപമുണ്ട്. എന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിയില്, ഞാൻ ഉൾപ്പെടുന്ന എന്റെ കുടുംബത്തില്, ഞാൻ ഉൾപ്പെടുന്ന എന്റെ സഭയില്, സമൂഹത്തില് എവിടെ ശാപമുണ്ടോ ആ ശാപത്തെ നീക്കിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ നല്ല ഭടന്മാരാകുവാൻ തക്കവണ്ണം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നതായ ആ ദൂതനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ബലഹീനതയിലും നമ്മെ കരുതുന്ന നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള കുറ്റവാളിയെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, ആ കുറ്റവത്തെ കുറ്റവാളിയെ നീക്കം ചെയ്യുക, നിഷ്കാസനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് നിൽപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശാപത്തെ നീക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. പാപം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും ബലഹീനാക്കുകയും ചെയ്യുന്നു. അപ്പൊ മാറി കഴിയുമ്പോൾ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിലെ കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ കൗരാശികമായ ജീവിതം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ ദൈവികമായ കൃപയില് അനുഗ്രഹത്തിനായിപ്പം തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ രണ്ടു ഇത് ഈ പ്രാവശ്യം മൂന്ന് ദിവസം ഈ നിങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകുവാൻ സാധിച്ചു, ആകുവാൻ സാധിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവം കൃപയിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ബലഹീന എനിക്കും എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അഭിനന്ദ തിരുമേനിയോട് പ്രത്യേക നന്ദി കരപ്പാടും അറിയിക്കുന്നു. ദൈവത്തിന്റെ നല്ലതകൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വയം ശുദ്ധീകരിച്ച് ഒരു സമർപ്പണ ജീവിതത്തോടെ ദൈവികമായ നന്മയില് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
യോശുവ പ്രവാചകന്റെ പുസ്തകം 7:13 ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷിബുവച്ചൻ നടത്തിയ ധ്യാനം പരിശുദ്ധ കുംഭസാരത്തെ പറ്റിയുള്ള ഒരു അതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു. 13-ാം വാക്യം യോശുവ 7:13 യഹോവയുടെ അരുളപ്പാട് യോശുവയോട് പറയുന്നത്, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് തന്നെ ശുദ്ധീകരിപ്പി. രണ്ട് പരിപാടി അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ? ജനം സ്വയം ശുദ്ധീകരിക്കണം, ജോഷ ശുദ്ധീകരിക്കണം. അപ്പോ നീ എഴുന്നേറ്റ് ജനത്തോട് പറയുക, നിങ്ങൾ ശുദ്ധീകരിക്കുക എന്നുള്ളതല്ല പറയുന്നത്. അത് മാത്രം നടക്കുന്നില്ല, ആ പ്രോസസ് മാത്രം അതുകൊണ്ട് മാത്രം ശുദ്ധീകരണം നടക്കത്തില്ല. അല്ലെങ്കിൽ ക്രിസ്തീയ ശുദ്ധീകരണം, അല്ലെങ്കിൽ പഴയ നിയമകാലം മുതലുള്ള ക്രിസ്തീയ ശുദ്ധീകരണം എന്ന് പറയുന്നത് 2-ഡൈമെൻഷനിലാണ്. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കണം. അപ്പൊ നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് പറയണം, നീ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് അവര് സ്വയം ശുദ്ധീകരിക്കണം. ഈ രണ്ട് കാര്യം നടക്കണം. അവര് സ്വയം ശുദ്ധീകരിക്കണം, അതിനുശേഷം നീ ശുദ്ധീകരിക്കണം. അപ്പൊ അത് പുതിയ നിയമവും പുതിയ നിയമവും അങ്ങനെയാ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചു നോക്കുക. അപ്പോസ്തോലന്മാരെ, കർത്താവ് അപ്പോസ്തോലന്മാരെ പറഞ്ഞയക്കുമ്പോ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു 23-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതിനുശേഷം, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ. അവർക്ക് യോശുവായിക്ക് യഹോവ പഴയ നിയമത്തിൽ യോശുവായിക്ക് അധികാരം കൊടുത്തു. എന്തുവാ? നീ പോയി ചെന്ന് അവരെ അവരുടെ പാപം മോചിച്ച് ശുദ്ധീകരിക്കാൻ. അതേ ദൈവം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പുതിയ നിയമത്തിൽ നാം കാണുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ. അപ്പോ ഈ പാപമോചനത്തിനുള്ള അധികാരം നൽകി കുറെ വ്യക്തികളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് കുംഭസാരത്തിന്റെ പ്രാധാന്യം. പഴയ നിയമവും പുതിയ നിയമത്തിലും ഈ കുംഭസാരത്തിന്റെ പ്രാധാന്യമുണ്ട്. പള്ളിയിൽ നിന്ന് നിരന്നു ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള പാപം മനസ്സിലോർത്ത് ഏറ്റു പറഞ്ഞ് ആ അനി കുർബാന അനുഭവിച്ചു എന്ന് പറയുന്ന രീതിയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന പാപമോചനത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് അങ്ങനല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന പാപമോചനത്തിന്റെ പ്രക്രിയ ജനം സ്വയം ശുദ്ധീകരിക്കണം, അധികാരമുള്ളവൻ ദൈവനാമത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അവസാന അധ്യായം 28 അധ്യായത്തിന്റെ 18-19 വാക്യം നോക്കിയാൽ നിങ്ങൾ പോകുവീൻ, നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. അപ്പൊ ഇത് ഈ രണ്ട് പ്രോസസ്സും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നതാണ്. പഴയ നിയമത്തിൽ ഇല്ലായിരുന്നെങ്കിൽ യഹോവ യോശുവയോട് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, നീ പോയി ശുദ്ധീകരിക്കാൻ പറയണ്ടായിരുന്നല്ലേ, ആ നീ പോയി ജനത്തോട് പറയാൻ പറഞ്ഞാ മതിയാ, നീ പോയി ജനത്തോട് പറയുക നിങ്ങൾ ശുദ്ധീകരിക്കണോന്ന് പറഞ്ഞാ മതി, അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നല്ലേ. പക്ഷേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജനം ശുദ്ധീകരിക്കപ്പെടണം, ജനം ശുദ്ധീകരിക്കണം, അവരുടെ പാപം അവർ കഴുകിക്കളയണം, അതിനുശേഷം അധികാരമുള്ളവൻ അത് അധികാരമുള്ള പിതാവ് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഞാൻ സ്വർഗത്തിലും അഴിക്കും, ദൈവം അഴിക്കും ദൈവം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിലെ നമ്മൾ മുടിയനായ പുത്രന്റെ കഥ എന്ന് പറയുന്ന കഥയിൽ ഈ ചെറുകൻ കുരുത്തക്കേട് കാണിച്ചിട്ടേ രണ്ടാമത്തെ മകൻ കുരുത്തക്കേട് കാണിച്ച് അവനെല്ലാം നശിപ്പിച്ച് പാപം ചെയ്ത് മൃഗതുല്യം ജീവിച്ച് പാപബോധം ഉണ്ടായി അവൻ റിയലൈസ് ചെയ്ത് പിന്നെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ വന്ന് അപ്പന്റെ അടുത്ത് കുമ്പസാരിക്കു അവൻ പറയുന്ന ഒരു വാക്കുണ്ടെന്നറിയാമോ, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പം സ്വർഗവുമായി ബന്ധപ്പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും അധികാരപ്പെടുത്തിയിരിക്കുന്ന ആൾ ആ പാപമോചനം നടത്തണം. സ്വർഗത്തിൽ നിന്നും അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരാൾ യോശുവയെ ആരാ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? യഹോവ അധികാരപ്പെടുത്തിയിരിക്കുക. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ ന്യായപാലനം നടത്താനും അവരെ വിശുദ്ധരാക്കുവാനും തക്കവണ്ണം ദൈവം സ്വർഗീയമായി അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ് യോശുവ. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഉള്ള പാപമോചനം കിട്ടണം, സ്വർഗത്തിൽ നിന്നുള്ള പാപമോചനം കിട്ടണം. അങ്ങനെ നീ എനിക്ക് വേണ്ടി അവരെ വിശുദ്ധീകരിക്കണം. നീ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോ ആരെയാ വിശുദ്ധീകരിക്കണ്ടേ? നീ പോയിച്ചത് അവിടെ നിന്നുണ്ട് എല്ലാരും വിശുദ്ധരായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. അവരാദ്യം വിശുദ്ധീകരിക്കപ്പെടണം, അവര് പാപം അവരുടെ പാപം എന്താണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യണം. എന്നിട്ട് അവര് നിന്നോട് പറയണം ഞാൻ ഇന്നതിന്റെ പാപമൊക്കെ ചെയ്തു. നമുക്കറിയത്തില്ലേ നമ്മുടെ ഈ അടുത്ത് നിങ്ങൾ അച്ഛന്മാരിരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന പലരും പാപം ചെയ്ത് എന്താ പറയുന്നത്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയായിരുന്നു അല്ലയോ, ഇന്നാളിങ്ങനെ ആയതുകൊണ്ട് ഇന്നാളിങ്ങനെ ആയതുകൊണ്ട് അവർ പറയുകയൊക്കെ ചെയ്യും, പാപമൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്നിട്ട് എങ്ങനെയാ പറയുന്നത്? അല്ലേ ഞാനും അച്ഛനായിരുന്നു ഇപ്പൊ കുറെ കുപ്പസാറൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് അവര് പറഞ്ഞത് എന്താ, ആ അങ്ങനെ ആയിരുന്നോണ്ട് ഇങ്ങനെ ആയിരുന്നോണ്ട് ഇങ്ങനെ, അതല്ല കുമ്പസാര പാപം എന്ന് പറയുന്നത്, പാപമോചനം എന്ന് പറയുന്നത്. അവരങ്ങനെ ആയിരുന്നുണ്ട് താൻ ചെയ്ത തെറ്റിനെ തെറ്റാണെന്നുള്ള ബോധ്യത്തോട് കൂടി സമ്മതിക്കണം അവർ, അല്ലാതെ അവരിന്നത് ചെയ്തു ഇന്നത് ചെയ്തു അങ്ങനെ സാഹചര്യം അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ ഇത് ചെയ്തു, ആരും തെറ്റ് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള തെറ്റ് അതിനെയല്ല പറയും, തെറ്റാണെന്നുള്ള ബോധ്യത്തോട് കൂടി അപ്പോഴേ മോചനം നടത്താൻ പറ്റുള്ളൂ. ഒരാള് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇന്ന കാര്യമൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് പിന്നെ അതിന് മോചനം നടത്തുന്നത്, ഈ ഓൾറെഡി ജസ്റ്റിഫൈഡ് അയാൾ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കഴിച്ചു, പിന്നെ നിങ്ങൾക്ക് മോചനം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അയാൾ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്ന കാര്യമാണ്, അപ്പൊ അതിനത് പാപമല്ലല്ലോ, ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പാപമല്ലോ. അങ്ങനെയല്ല, അങ്ങനെയുള്ളതിനല്ല പറയുന്നത്, അതല്ല പാപമോചനം എന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ദൈവവുമായിട്ടുള്ള റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ് ഓർ റെക്കൺസിലിയേഷൻ വിത്ത് ഹെവൻ.
ദേർ ഷുഡ് ബി ഫോർഗിവ്നെസ് ഓഫ് സിൻ. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പറയുന്നത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മൾ തന്നെ നമ്മുടെ തെറ്റിനെ പറ്റിയുള്ള ബോധമുള്ള ഒരാൾക്ക്, ഞാൻ നമ്മൾ തന്നെ തെറ്റിനെ പറ്റിയുള്ള ബോധമുള്ള ഒരാകുന്നത്, ആ തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുന്നത് അധികാരമുള്ളവർ, അധികാരപ്പെടുത്തിയിരുന്നു. ഭൂമിയിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എന്ന് അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യണം. അതുകൊണ്ട് ഈ യോശുവയുടെ പുസ്തകത്തിൽ അതിനകത്ത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ഏഴാം അധ്യായത്തിന്റെ 13 വാക്യം വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്ന 13 വാക്യം, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്ക, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധി നീ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങൾ ശുദ്ധീകരിച്ച് നിങ്ങൾ തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം യഹോവയുടെ അധികാരത്താ തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന അതനുസരിച്ച് ശുദ്ധീകരിക്കുന്നു. ഇത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ, മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞാ മതി അല്ലേ, അതെ അങ്ങനെ അതുകൊണ്ട് നിരന്നു നിൽക്കും. കുർബാന എല്ലാം കഴിഞ്ഞ് വീട്ടിലാകുമ്പോൾ ആളുകൾ വരിക, കുർബാന അനുഭവിക്കാൻ വരിക, നിരന്നു നിൽക്കുക, നിരന്നു നിന്നിട്ട് അവർ പാപം ചെയ്തിട്ടുണ്ടെന്നുള്ളത്
എന്നോട് പറയാ,
മറച്ചു വെക്കരുത്. പക്ഷെ അവര് മറച്ചു വെക്കരുതെന്ന് പറഞ്ഞ ഈ ഇത് എന്ന് നിന്നോട് പറയുന്ന എന്താ, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യ, പാപം സമ്മതിക്കണം, പാപം സമ്മതിക്കണം, അങ്ങനെ സമ്മതിച്ചു എന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ അത് ബോധ്യപ്പെടുത്തണം. ഞാൻ പാപം ചെയ്തു എന്നുള്ളത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി അത് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി സ്വർഗത്തിലെ അധികാരം ഉപയോഗിച്ച് ആ പാപമോചനം നടത്തണം. മനസ്സിലായില്ലേ? അപ്പൊ എങ്കിലേ അത് യഥാർത്ഥ പാപമോചനമാണ്. ഇത് പഴയ നിയമവും പുതിയ നിയമവും നമ്മെ പഠിപ്പിക്കുന്ന കുംഭസാരത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ്. യോശുവയുടെ ഈ വേദഭാഗം ബഹുമാനപ്പെട്ട ശുഭവച്ചൻ നമ്മളിത് എടുത്തപ്പോൾ, പ്രത്യേകിച്ച് നാളത്തെ കോണ്ടെക്സ്റ്റിൽ, നാളെ 8 നോമ്പിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണല്ലോ, സ്വാഭാവികമായിട്ടും നമ്മുടെ സഭയിൽ ഒരു നല്ല പങ്കാൾക്കാര് നോമ്പനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് അതിന്റെ ഒരുക്കം എന്ന് പറയുന്നത് എൻ്റെ ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിലേക്കുള്ള ഒരുക്കം എന്ന് പറയുന്നത് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കാനുള്ള, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു ഒരു പദ്ധതിയാണ്, അതിൻ്റെ ഒരു 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 വേദിയായിട്ട് അതിനെ കണ്ട് നമുക്ക് വിശുദ്ധീകരണത്തിലേക്ക് വരുവാനും ദൈവ സാക്ഷികളായി തീരുവാനും തക്ക വണ്ണം ദൈവം കൃപ നൽകുന്ന ഒരു അനുഗ്രഹീത ചിന്തയായിട്ട് നമ്മളിതിനെ കാണണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട ശുഭവച്ചനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ്റെ മടക്ക യാത്രയും എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അച്ഛൻ ഈ സന്ദർശനത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടെ സ്മരിക്കുകയും പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രവർത്തനയ്ക്ക് മുമ്പ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമെന്നുള്ള അനുതാപഗീതം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ, നിൻ്റെ മറച്ചു പറ കേൾക്കാതടിയേ കാതുകളെയും കാണമേ, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം രസിപ്പാനും കൃപ ചെയ്യുക എന്നെ തന്നെ സന്നിധിയിൽ അയചയണ പാലും എന്നെ നിനക്കു സുഖം തരാതാ അർപ്പിപ്പാനും കൃപ ചെയ്യുക എന്താദാവിൻ തിരുമുമ്പിൽ അപകരീരമനസുകളെ ശോഭകലം വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ ആത്മശരീരമനസുകളായി എന്നോട് തിരുമുൽക്കാട്ടുകളെ സാധുദാശ്വാസപ്രദനേ കണ്ടോടു കൈക്കൊണ്ടിടണമേ സ്വർഗസ്ഥിതാവേ മനസ്സുദ്ധി വരുത്തണമേ ദൈവസുതാമീയന്നാമാന്നുവിരുദ്ധി വരുത്തണമേ അശ്വാസപ്രദനാകുന്ന ദേവേയന്റെ ദേഹമശേഷം കൃപയാലെ പരിപാലനമാക്കിടണമേ അവ്യദിനത്തിൽ ദാദാവീ സന്തോഷിപ്പിക്കണമെന്നേ ആത്മശരീര മനസ്സുകൾ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചിട്ടുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നത് റോസമ്മ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിലാണ്. അതുപോലെ രാജൻ എന്ന് പറയുന്ന ഒരാളും പ്രത്യേക ട്രീറ്റ്മെന്റിൽ കൂടി പോകുന്നു. നമ്മളെ കഴിഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ ഓർത്തതാണ് രാജി ഒരു ദിവസം രാജിയുടെ സർജറിയാണ്, കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രെയിൻ ട്യൂമറിന്റെ. അതുപോലെ എലിസബ്, ആലീസ്, പ്രൈസ്, സെന്റ് തോമസിലെ ഡാനിൽ എന്ന് പറയുന്ന മകനെ നമ്മൾ ഓർക്കാറുണ്ട്, പ്രത്യേകം ഓർക്കുന്നു. രൂപേൻ, അതുപോലെ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് ചികിത്സ പ്രാപിച്ചിരുന്ന റോണിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ സോഫിയ എന്ന് പറയുന്ന ഒരാളെ പ്രത്യേകമായി വിഷയത്തിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ പേര് മനസ്സിലോർക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിലൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ള വെച്ചുവിക്കൊള്ളണമേ. കെറൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്ത് ഞങ്ങൾ ശിരസ്സലെ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തിയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കാൾപ്പാൻ തക്കവണ്ണത്തിൽ മനസ്സലിയണമേ. ഞങ്ങൾ ഒരുപാട് കുറവുള്ളവരും കുറ്റമുള്ളവരും ആകുന്നു. അങ്ങയുടെ സന്നിധി നിൽക്കുന്ന അവസരങ്ങളിലൊക്കെയും സ്വയം ഞങ്ങളിലേക്ക് ഒന്ന് കണ്ണുകളെ നയിക്കുകയും എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ മനസ്സുകൊണ്ട് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങയുടെ മുമ്പാകെ നിൽക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്നിരിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥലപ്പെടുത്തണമേ. അങ്ങയോടുള്ള ഭക്തിയിലും ഭയത്തിലും ഞങ്ങളെ അവിടുന്ന് ഉറപ്പിക്കണമേ. അവിടുന്ന് പഠിപ്പിച്ച പാതകളിൽ കൂടി സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങളുടെയും തിന്മകളുടെയും മധ്യത്തിൽ കൂടിയൊക്കെ പ്രയാണം ചെയ്യേണ്ട നിമിഷങ്ങളിൽ അവിടുത്തെ വലം കൈ ഞങ്ങൾക്ക് നീട്ടിത്തന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ കരുണ എപ്പോഴും ഞങ്ങളെ നയിക്കണമേ. ഓരോ പ്രാർത്ഥനകളും ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെട്ടവരെ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള രോഗികളെ രൂപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പേര് പറയാത്തവരുമായി അനേകം രോഗികൾ ഞങ്ങളുടെ ഇടയിൽ പ്രയാസം അനുഭവിക്കുന്നു. ഞങ്ങളെക്കാൾ അപ്പുറമായി അവിടുന്ന് തന്നെ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് പരിപൂർണമായി വിശ്വസിക്കുന്നു. എങ്കിലും അവരെ ഓർത്ത് അങ്ങയുടെ മുമ്പാകെ വീണ്ടും പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള ചുമതല നിർവഹിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കാതെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണത്തിൽ മനസ്സലിയണമേ. പ്രയാസവും ദുരിതവും രോഗത്തിന്റെ തീവ്രമായ വേദനകൾ അനുഭവിക്കുന്നവരെ അങ്ങ് ശ്രദ്ധിക്കണമേ. അങ്ങയുടെ സ്പർശനം അവർ കൂടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണടയാക്കി തീർക്കണമേ. അങ്ങയുടെ സ്പർശനം അവരുടെ വേദനകൾക്ക് ശമനവും മാനസിക സംഘർഷങ്ങൾക്ക് ശാന്തിയും ശരീരത്തിന് ബലം ക്ഷയിച്ചു പോകുമ്പോൾ ദൈവിക ബലത്തിനും ഇടയാകുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഉത്തര വരളെന്ന പിതാവ് കൂടെയുണ്ടെന്നുള്ളത് ബോധ്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം നീ അവർക്കൊക്കെയും വേണ്ട കൃപകളും കറങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ. ദൈവമേ, ഹൃദയം തുറങ്ങി വിളിക്കുന്നവർക്ക് എപ്പോഴും അങ്ങ് സംയോസനാണല്ലോ. വിനയത്തോടും ഒരുക്കത്തോടും കൂടെ അടുത്തു വരുന്നവരെ ഒരു നാളവൺ തള്ളിക്കളയില്ലല്ലോ. വിനയപൂർവ്വം തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളൊക്കെ അവർ പരിമപ്പെടുത്തണമേ. പ്രത്യേകിച്ച് രോഗികളൊക്കെ പല ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചുകൊണ്ട് രോഗത്തിനൊക്കെ അവിടെ ശമനം കൊടുക്കണമേ. ഏത് രോഗത്തിന്റെ മധ്യത്തിലും അങ്ങേ സ്തുതിച്ചു പാടത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾക്ക് ബലവും ശക്തിയും അവിടുന്ന് പകരണമേ. സ്നേഹിക്കുന്ന കരുതുന്നൊരു പിതാവുണ്ടെന്നുള്ള ഒരു ധൈര്യം എപ്പോഴും അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ആഴമായ ദൈവാശ്രയ ബോധം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ ചിന്തകളെ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മക്കളെയൊക്കെ പിന്തിരിപ്പിച്ച് ലക്ഷ്യബോധത്തോടു ജീവിപ്പാൻ തക്കവണ്ണമുള്ള ആന്തരിക പ്രേരണ നീ അവരിൽ സംജാതമാക്കണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും തെറ്റിപ്പോയി നശിപോവാൻ തക്കവണ്ണം ഇടയാകാതെ അങ്ങയുടെ സംരക്ഷണയിലെ പ്രത്യോപദേശത്തിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാരുടെ വഴിവഴിച്ച പോക്കിൽ ദുഃഖാർദ്രായിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെയൊക്കെ കാണുകയും എന്റെ മക്കളെ അക്കൂടെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. ദൈവം തന്ന ആരോഗ്യവും ബലവും ഒക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ ആഴമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയിലുള്ള സ്നേഹവും കരുണയും ഒക്കെ മനസ്സിലാക്കി പരസ്പരം അംഗീകരിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും ഉൾക്കൊണ്ട് ജീവിക്കത്തക്കവണ്ണമുള്ള നല്ല ആത്മാവിനെ ദാസരിലൊക്കെ അവിടെ നിന്ന് പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. പാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തനിയെ താമസിക്കുന്നവർക്കൊക്കെയും അങ്ങയുടെ സാന്നിധ്യം ആശ്വാസവും ധൈര്യവും പകരുവാൻ തക്കവണ്ണോടെയാക്കി തീർക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും അവരുടെ മേലധികാരികളിൽ നിന്ന് നല്ല സേവനം ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകമായിട്ട് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഈ സഭയെ നയിക്കത്തക്കവണ്ണമുള്ള വെളിച്ചവും നിറവും ഇനി അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനം നയിക്കുന്ന അഭിനന്ദ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വരെയും അങ്ങയുടെ കണലിലും അങ്ങയുടെ കൃപയിലും നടക്കുവാൻ തക്കവണ്ണടയാക്കി തീർത്തു. തുടർന്നും അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയൊക്കെ പ്രതിദാസനോട് കൂടിയിരുന്ന് ഈ സഭയും ജനങ്ങളെയും അങ്ങയുടെ പാതയിൽ നയിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ പരിശുദ്ധാത്മാവിന്റെ നൽകരങ്ങളും പ്രദാനം ചെയ്യണമേ. സഭയുടെ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ താഴ്മയോടെ സമർപ്പിക്കുന്നു. തിരുവചന ധ്യാനിച്ച പ്രിയപ്പെട്ട സഹോദരനെ അവിടുന്ന് വാഴ്ത്തനമേ, അനുഗ്രഹിക്കണമേ. യാത്രയിലൊക്കെ അവിടുന്ന് കൂടി ഉണ്ടായിരിക്കണമേ. അരമനയുടെ ചാപ്പൽ നിർമ്മാണ പ്രവർത്തനമൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് കൂടുതലായി വാഴ്ത്തണമേ. ഇതിൽ സഹകരിക്കുന്നവരെയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും നന്മോട് നിറയ്ക്കുകയും ചെയ്യണമേ. ഓരോ പ്രാവശ്യവും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ എടുത്തു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ നന്മയുള്ളവരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവർക്ക് സ്വർഗീയ ഊർജമില ആശ്വാസം നൽകണമേ. എന്നെ നിന്റെ പിതാവിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഞങ്ങളെല്ലാവരോടും ഹൃദയമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനം അത്ര പോലത്തെയുള്ള നന്ദി അറിയിക്കുന്നു. വളരെ നല്ല ഒരു ചിന്ത പകർന്നു വന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ശിവോജനുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഈ സുസ്രൂൾ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഐസക്കജൻ സന്തോഷച്ചൻ ദൈവസന്നിധിയിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരമനയിൽ പ്രാർത്ഥിപ്പാന്താക്കാണ് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച രോഗികളെയൊക്കെ വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അതുപോലെ തന്നെ ഇതിന്റെ റെക്കോർഡിങ്ങും മറ്റു ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന മനോജനെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവകരെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.